السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
ചില ഭാരവാഹികൾക്ക് എതിരിൽ അല്ലെങ്കിൽ ചില ഭാരവാഹികൾ അല്ലാത്ത ആളുകൾക്ക് എതിരിലും പരാതി നൽകുന്നു. ഇയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു. അയാൾ ഇന്ന കുറ്റം ചെയ്തു, അയാൾ ശരീഅത്തിന് വിരുദ്ധമായ ഇന്ന കാര്യം ചെയ്തു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അയാൾക്ക് എതിരിൽ നടപടി ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം ഈ ആളുകൾ ജമാഅത്തിന് ദുഷ്പേരുണ്ടാക്കുന്നു. എന്നാൽ അത്തരത്തിൽ എഴുതുന്നവരിൽ ഭൂരിഭാഗവും തങ്ങളുടെ പരാതിയിൽ തങ്ങളുടെ പേര് എഴുതാറില്ല, അല്ലെങ്കിൽ സാങ്കല്പികമായ പേരോ അഡ്രസ്സോ എഴുതുന്നു. അത്തരം ആളുകളുടെ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടാവുകയില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. അത് സാധ്യവുമല്ല. കുറച്ചു കാലം കടന്നു കഴിഞ്ഞാൽ പിന്നീട് പരാതി വരുന്നു, ഞാൻ എഴുതിയിരുന്നു, എന്നാൽ ഇതുവരേക്കും ഒരു നടപടിയും ഉണ്ടായില്ല. നടപടി ഉണ്ടായില്ല എങ്കിൽ അത് വലിയ അനീതിയായിരിക്കും. ഈ പേരില്ലാതെ പരാതി അറിയിക്കുന്ന രോഗം ഇത് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ആളുകളിൽ കൂടുതലാണ്. ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലെ പ്രാദേശികരായ ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാതികൾ ഒരുപക്ഷെ അത്യപൂർവം ആയിരിക്കും. എന്നാൽ പുറം രാജ്യങ്ങളിൽ താമസിക്കുന്ന പാകിസ്ഥാനികളിലും ചിലരിൽ ഈ രോഗം ഉണ്ട്. ഇത്തരത്തിൽ പേരെഴുതാതെ പരാതി പറയുന്നു. ഇത് ഒരു പുതിയ കാര്യം അല്ല. എല്ലാ കാലഘട്ടങ്ങളിലും അത്തരം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ പരാതികൾ പറയുന്നവർ ഏതുപോലെ ഇന്ന് എനിക്ക് ചിലർ എഴുതുന്നു, ഹസ്രത്ത് മുസ്ലിം മൗദൂദ് റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിലും ഖിലാഫത്തെ സാലിസയുടെ കാലഘട്ടത്തിലും ഖിലാഫത്തെ റാബിയയുടെ കാലഘട്ടത്തിലും ഈ വിധത്തിൽ പരാതി നൽകുന്നവർ ഉണ്ടായിരുന്നു. പേരില്ലാതെ പരാതി അറിയിക്കുന്നവരായിരുന്നു അവർ. ഹസ്രത്ത് മുസ്ലിം മൗദൂദ് റളിയല്ലാഹു തആലഹു ഒരിക്കൽ അത്തരത്തിലുള്ള ഒരു പരാതിയിൽ ഒരു ഖുതുബ നൽകിയിരുന്നു. കാരണം ഇത് അത്തരത്തിലുള്ള ആളുകളുടെ വായടപ്പിക്കുന്നതിന് വളരെ പരിപൂർണവും വ്യക്തവുമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഖുത്ബയിൽ നിന്ന് ഞാൻ പ്രയോജനം എടുത്തുകൊണ്ട് ഇന്ന് ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു. പരാതി നൽകുന്നവർ തങ്ങളുടെ പേര് എഴുതാത്തത് അല്ലെങ്കിൽ സാങ്കല്പികമായ പേര് എഴുതുന്നത് അവരിൽ ഒന്നാമതായി മുനാഫിക്കത്ത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ വ്യാജന്മാരായിരിക്കും. അഥവാ അവരിൽ ധൈര്യവും സത്യസന്ധതയും ഉണ്ടെങ്കിൽ അവർ ഒരു കാര്യത്തെയും ഭയക്കുന്നവരായിരിക്കുകയില്ല. പ്രതിജ്ഞ ചെയ്യുന്നത് ഇതാണ്: ഞങ്ങൾ ജീവനും സമ്പത്തും സമയവും അഭിമാനവും ത്യാഗം ചെയ്യുന്നതിനു വേണ്ടി എല്ലായ്പ്പോഴും തയ്യാറായിരിക്കും. ഇവിടെ പ്രശ്നം അവരുടെ ചിന്തയനുസരിച്ച് ജമാഅത്തിന്റെ അഭിമാനത്തിന്റെയും ആദരവിന്റേതും ആകുമ്പോൾ അവർ തങ്ങളുടെ പേര് മറച്ചുവെക്കുന്നു. കാരണം അവരുടെ ആദരവിനും അഭിമാനത്തിനും ഒരു നഷ്ടവും ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി. ഏതൊരാളാണോ തുടക്കത്തിൽ തന്നെ ബലഹീനത കാണിച്ചത്, അയാളുടെ മറ്റു കാര്യങ്ങളും തെറ്റായിത്തീരാൻ വ്യക്തമായ സാധ്യതകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു വാർത്ത എത്തിയാൽ അത് നിങ്ങൾ അന്വേഷിക്കുക. ഈ കാര്യം ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരന്വേഷണത്തിനായി കാര്യം പറയുന്ന ആൾ അല്ലെങ്കിൽ കാര്യം എത്തിക്കുന്ന ആളുടെ വാക്കുകൾ കേട്ട് ഉടനെ ആ കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കാൻ സാധ്യമല്ല. മറിച്ച് ഇതാണ് നോക്കുന്നത്, ഈ കാര്യം എത്തിച്ച ആൾ സ്വയം എപ്രകാരമാണ്. അതിൽ നിന്നാണ് അന്വേഷണത്തിന്റെ ആരംഭം കുറിക്കുന്നത്. ആദ്യം അയാളെ കുറിച്ചുള്ള അന്വേഷണം നടക്കും. അയാൾ എല്ലാവിധത്തിലുള്ള തിന്മകളിൽ നിന്നും ശുദ്ധനാണോ, സ്വയം ഏതെങ്കിലും തിന്മയിൽ അകപ്പെട്ടിട്ടുണ്ടോ, ഈമാനിൽ ബലഹീനനാണോ, സ്വയം ഈമാനിൽ ബലഹീനനും മറ്റുള്ളവരിൽ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുന്ന ആളാകാൻ പാടില്ല, അയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ. പൊതുവിൽ കണ്ടിട്ടുള്ളത് മറ്റുള്ളവരിൽ ഭയാനകമായ ആരോപണം ഉന്നയിക്കുന്നവർ, അവരേതെങ്കിലും ഭാരവാഹിയാകട്ടെ അല്ലെങ്കിൽ ഭാരവാഹി അല്ല എങ്കിൽ പോലും, ആ സമയത്ത് ഭയാനകമായ അപകടകരമായ അല്ലെങ്കിൽ വളരെ ശക്തമായ തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത് തങ്ങളുടെ വ്യക്തിപരമായ പ്രയോജനത്തെ മറ്റുള്ളവരാൽ ബാധിക്കപ്പെടുമ്പോഴാണ് ആരോപണം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണത്തിനു മുമ്പ് ഇത് നോക്കേണ്ടതായി വരുന്നു: പരാതി പറയുന്ന ആൾ ഏതുവിധത്തിലാണ്, അയാൾ മുഅ്മിനാണോ അതോ ഫാസിക്കാണോ, പരാതി പറയുന്ന ആളെക്കുറിച്ച് അറിവ് തന്നെ ഇല്ല എങ്കിൽ അയാൾ ഏത് ഗണത്തിൽ പെടുന്ന ആളാണ് എന്ന് പോലും അറിയാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ ഇതിനും സാധ്യതയുണ്ട്, എഴുതുന്ന ആൾ ജമാഅത്തിന്റെ പ്രയോജനത്തിന് നഷ്ടം ഉണ്ടാക്കുന്ന ഏതെങ്കിലും കാര്യമാണ് എഴുതുന്നത് എങ്കിൽ തങ്ങളുടേതായ നിലയിൽ അന്വേഷണം നടത്തുന്നു. അതുപോലെ തന്നെ ഈ ഒരറിവ് കൂടി ഉണ്ടായാൽ പരാതി പറയുന്ന ആൾ ആരാണ്, ഞാൻ പറഞ്ഞതുപോലെ ആദ്യം അയാളുടെ അസ്തിത്വത്തെക്കുറിച്ച് അന്വേഷിക്കും. അതുപോലെ തന്നെ സ്വന്തമായ നിലയിൽ അയാളുടെ സത്യസന്ധതയെക്കുറിച്ചും അന്വേഷണം നടക്കും. അയാൾ സത്യം പറയുകയാണോ അല്ലയോ എന്നറിയുന്നതിനു വേണ്ടി ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വിശുദ്ധ ഖുർആന്റെ അധ്യാപനം ഇതാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു,
ഇൻ ജാഅകും ഫാസിഖും ബിനബഇം ഫതബയ്യനു,
അഥവാ നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും ഫാസിക്ക് പരാതിയുമായി വന്നാൽ, ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും മോശമായ കാര്യം പറയുകയാണെങ്കിൽ അത് നിങ്ങൾ അന്വേഷിക്കുക, പിന്നീട് അതിനുശേഷം നടപടിയെടുക്കുക. എന്നാൽ പരാതി എഴുതുന്നവർ ഒന്നാമതായി തങ്ങളുടെ പേര് എഴുതാതെ സ്വയം കുറ്റവാളികളാകുന്നു. പിന്നീട് ഇതുകൂടി പറയുന്നു, അവരുടെ വാക്കുകൾ അവർ എഴുതിയതുപോലെ തന്നെ സ്വീകരിക്കുകയും ചെയ്യണം. ആർക്ക് എതിരിലാണോ പരാതിയുള്ളത് ഉടനെ തന്നെ അയാൾക്ക് ശിക്ഷ നൽകുക എന്ന കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്യണം. ഹദ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഫാസിക് എന്നതിന്റെ അർത്ഥം കേവലം തിന്മ ചെയ്യുന്ന ആൾ എന്ന് മാത്രമല്ല, അറബിയിൽ തിന്മ ചെയ്യുന്ന ആൾക്കും ഫാസിക് എന്ന് പറയും എന്നതിൽ ഒരു സംശയവും ഇല്ല. എന്നാൽ ഭാഷാപരമായി ഫാസിക് എന്ന് ചൂടാകുന്ന പ്രകൃതമുള്ള ആൾക്കും പറയും. ഓരോ കാര്യത്തിലും കലഹിക്കുന്ന വ്യക്തി ഫിസ്കിന്റെ അർത്ഥം അനുസരണയില്ലായ്മ എന്നും ഉണ്ട്. അനുസരണത്തിൽ നിന്ന് പുറത്തുപോകുന്ന ആളും ഫാസിക് ആണ്. സഹകരിക്കാത്ത ആൾ എന്നും ഫാസിക്കിന് അർത്ഥം ഉണ്ട്. കലഹിക്കുന്ന ആൾക്കും സഹകരിക്കാത്തവനും ഫാസിക്കാണ്. ആളുകളുടെ ചെറിയ ചെറിയ പോരായ്മകളെ എടുത്തുകൊണ്ട് പർവ്വതീകരിച്ച് അവതരിപ്പിക്കുന്ന ആളും ഫാസിക് എന്ന് പറയപ്പെടും. എന്നിട്ട് ഇതും പറയുന്നു, വിചാരിക്കുന്നു, അയാൾ പറഞ്ഞ കാര്യം അനുസരിച്ച് എതിർകക്ഷിക്ക് അങ്ങേയറ്റത്തെ ശിക്ഷ ലഭിക്കണം. മാപ്പിന്റെ ഒരു സാധ്യതയും ഇല്ല. മോശം പ്രകൃതമുള്ള ആൾക്കും ഫാസിക് എന്ന് പറയും. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഒരു അഹ്മദി സഹോദരനെ കുറിച്ച് വിവരിക്കുന്നു. അദ്ദേഹം പഴയ ഒരു മുഖ്ലിസായ അഹ്മദി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഇഖ്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ സംശയത്തിനൊരു സാധ്യതയും ഇല്ല. എന്നാൽ അദ്ദേഹത്തിന് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അങ്ങേയറ്റത്തെ ഫത്വ നൽകുന്ന ശീലമുണ്ടായിരുന്നു. അവിടുന്ന് പറയുന്നു, അദ്ദേഹത്തിന്റെ പ്രകൃതത്തിൽ ഈയൊരു രോഗം ഉണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങൾ എടുത്ത് കുഫ്രിൽ കുറയാത്ത ഒന്നും തന്നെ പറയുമായിരുന്നില്ല. ഏതെങ്കിലും ഒരു കാര്യം എടുക്കും, എന്നിട്ട് കുഫ്രിന്റെ ഫത്വ നൽകും. ഉദാഹരണമായി അവിടുന്ന് എഴുതുന്നു, തഷഹുദിൽ ഇരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. അത്തഹ്യാത്തിൽ ഇരിക്കുമ്പോൾ വലതുകാലിന്റെ വിരലുകൾ നേരെ വെക്കാത്തവൻ നേരെ വെക്കാനുള്ള കൽപ്പനയാണുള്ളത്. എന്നാൽ ആരാണോ അങ്ങനെ നേരെ വെക്കാത്തത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് കുഫർ വരെ എത്തുമായിരുന്നു. ഹദ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, എനിക്ക് സന്ധിവാദത്തിന്റെ ബുദ്ധിമുട്ട് കാരണം വലതുകാലിന്റെ വിരലിൽ തഷഹുദിൽ നേരെ വെക്കാൻ സാധിക്കുമായിരുന്നില്ല. ആദ്യം വെക്കാറുണ്ടായിരുന്നു കാലുകൾ സുഖമുണ്ടായിരുന്നപ്പോൾ. അവിടുന്ന് പറയുന്നു, അഥവാ ഹാഫിസ് സാഹിബ്, അദ്ദേഹം ഹാഫിസായിരുന്നു, ജീവിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വൈകുന്നേരമാകുമ്പോഴേക്കും അദ്ദേഹം എന്റെ പേരിലും കുഫ്രിന്റെ ഫത്വ പുറപ്പെടുവിക്കും. അത്തരത്തിലുള്ള ആളുകളും ഉണ്ടായിരിക്കും. കുഫ്രിന്റെ ഫത്വ പറയാനുള്ള കാരണം ഇദ്ദേഹം കാലിന്റെ വിരലുകൾ നേരെ വെക്കാറില്ല എന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സുന്നത്തിനെതിരാണ്. അതിൽ നിന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വിശ്വാസമില്ല എന്ന് അറിയാൻ കഴിഞ്ഞു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വിശ്വാസമില്ല എങ്കിൽ വിശുദ്ധ ഖുർആനിലും വിശ്വാസമില്ല. വിശുദ്ധ ഖുർആനിൽ വിശ്വാസമില്ല എങ്കിൽ അല്ലാഹുവിലും വിശ്വാസമില്ല. അതുകൊണ്ട് കാഫിറായി. അതുകൊണ്ട് ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു അത്തരത്തിലുള്ള എടുത്തുചാട്ടക്കാരെ കുറിച്ച് അവർ മുഖ്ലിസ് തന്നെയാകട്ടെ ഈ ഒരു ഉദാഹരണമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ആരാണോ തങ്ങളുടെ പേരും മറച്ചുവെക്കുന്നത് സ്വയം ഈമാനിലും ബലഹീനരാണ് എങ്കിൽ മറ്റുള്ളവരിൽ ഫത്വയും പുറപ്പെടുവിക്കുന്നുവെങ്കിൽ അയാൾ ഫാസിക്കിനായി വിവരിക്കപ്പെട്ട ഈ എല്ലാ അർത്ഥത്തിലും ഫാസിക്കായി തീരുന്നു. ഈ പേര് എഴുതാതെ പരാതി അറിയിക്കുന്നവർ അവരുടെ ഈ പ്രവൃത്തി അതവർ തങ്ങളെ തിരിച്ചറിയാതെ പരാതി പറയുക എന്നത് അതായത് തങ്ങളെ തിരിച്ചറിയാതെ പരാതി പറയുക എന്നത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമാണ് എന്ന കാര്യം വ്യക്തമായും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നു, ആദ്യം പരാതി പറയുന്ന ആളെ കുറിച്ച് അന്വേഷിക്കുക, അഥവാ അന്വേഷിക്കാതെ പരാതി പറയുന്ന ആളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് മാത്രം അയാൾ ആവശ്യപ്പെടുന്നത് പ്രകാരം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ജമാഅത്ത് പുരോഗതിക്ക് പകരം അധപ്പതനത്തിലേക്ക് പോകും, അധപ്പതന വേട്ടയാടാൻ തുടങ്ങും. കാലത്തിന്റെ ഖലീഫക്കും ജമാഅത്ത് വ്യവസ്ഥിതിക്കും തങ്ങളുടേതായ ഒരു അന്വേഷണവും നടത്താതെ മറിച്ച് ആരെന്തു പറഞ്ഞാലും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങേണ്ട അവസ്ഥ ഉണ്ടാകും. ഇത്തരം കാര്യങ്ങൾ പുരോഗതിയിലേക്ക് ഒരിക്കലും കൊണ്ടുപോവുകയില്ല. എല്ലാ ഓരോരുത്തരും എഴുന്നേറ്റ് പറയും, എന്റെ ആഗ്രഹം അനുസരിച്ച് തീരുമാനമെടുക്കണം. ഹദ്രത്ത് മുസ്ലിം മൗദ് വിവരിക്കുന്നു, പരാതി പറയുന്ന വ്യക്തി വളരെയധികം സൂക്ഷ്മതയുള്ള ആളാണ് എന്ന് അറിയാമെങ്കിലും തക്കവയുള്ള ആളാണ് എങ്കിലും മുഖ്ലിസാണ് എങ്കിലും അഥവാ അദ്ദേഹം ആരെയെങ്കിലും കുറിച്ച് പരാതി പറഞ്ഞാൽ അപ്പോഴും എല്ലാം അറിയാം എങ്കിലും നിശ്ചയമായും അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായി വരും, അന്വേഷണം ഉണ്ടാകും. ഞാൻ പറഞ്ഞതുപോലെ പരാതി പറയുന്നയാൾ നല്ലയാളും ഭക്തിയുള്ളവനും തക്കുവയുള്ളവനും തെറ്റു ചെയ്യാറില്ല എന്നും ഇഖ്ലാസ് ഉള്ള ആളാണ് എന്നും അറിയാമെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായി വരും, അയാളെക്കുറിച്ചും അന്വേഷിക്കേണ്ടതായി വരും. കാരണം ഒരാൾക്കും ഇത് പറയാൻ സാധ്യമല്ല. ഞാനാണ് ഇത് പറയുന്നത്, അതുകൊണ്ട് അങ്ങനെ തന്നെ എല്ലാവരും മനസ്സിലാക്കണം, അതനുസരിച്ച് തീരുമാനം ഉണ്ടാകണം. അവിടുന്ന് പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിക്കുകയായിരുന്നു. നമസ്കാരത്തിനിടക്ക് എന്തോ ഒരു തെറ്റ് സംഭവിച്ചു. ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹു മുക്തദീങ്ങളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നിൽ നിന്ന് പറഞ്ഞുകൊടുത്തു, ഓതുമ്പോൾ എന്തോ തെറ്റ് സംഭവിച്ചു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇഷ്ടപ്പെട്ടില്ല. അവിടുന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, നിന്നോട് ആരാണ് പറഞ്ഞത് ഈ പറഞ്ഞു തരാൻ? പറയുന്നു, ഈ അനിഷ്ടത്തിന്റെ ഒരർത്ഥം ഇതുകൂടിയായിരിക്കണം, നിനക്ക് ഇതുകൂടാതെയും വലിയ വലിയ ജോലികൾ ഉണ്ട്, ഇത്തരം ചെറിയ ചെറിയ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുക, ഇതും അർത്ഥമാകാം. ഈ ജോലി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പഠിച്ച കാര്യമാരുടെ ജോലിയാണ്, നീ ഈ ജോലി അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. ഹദ്രത്ത് മുസ്ലിം മൗഊദ് തന്റെ പക്കൽ ഇങ്ങനെ പേരില്ലാതെ പരാതി അറിയിക്കുന്നവരെ കുറിച്ച് പറയുന്നു, ഒരുപക്ഷെ പരാതി പറയുന്ന ആൾ ഏതെങ്കിലും വലിയ ആളായിരിക്കും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയും, നിങ്ങൾ ഈ പ്രവൃത്തി മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക, എന്നിട്ട് തന്റെ യഥാർത്ഥ ജോലിയിൽ ശ്രദ്ധിക്കുക. എഴുതുന്ന ആൾ തന്റെ പേര് വെളിപ്പെടുത്തിയില്ല, അതുകൊണ്ട് അയാളുടെ ദർജയെക്കുറിച്ചും യോഗ്യതയെക്കുറിച്ചും അറിയാൻ കഴിയുകയില്ല, അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയില്ല. മറ്റൊരു കാര്യം, അതിലെ ഒരുപാട് ആരോപണങ്ങൾ, ഒരുപാട് ഭാരവാഹികൾ, നാസിർമാർ ലജനകളുടെയും ന്യൂനത വിവരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വളരെ തെറ്റായ രീതിയിലുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പറയുന്നു, ഇന്ന ഇന്ന ആളുകളിൽ ഇന്ന ഇന്ന ന്യൂനതകളുണ്ട്. ഒരു ഭാഗത്ത് അദ്ദേഹം അവരെക്കുറിച്ച് പരാതി പറയുന്നു, അവർ വിശുദ്ധ ഖുർആനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കും എതിരിൽ പ്രവർത്തിക്കുന്നു. കാരണം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനും വിശുദ്ധ ഖുർആനും എതിരിൽ പ്രവർത്തിക്കുക എന്നത് തന്നെ വളരെ വലിയ ഒരു ന്യൂനതയാണ്.
ഖുർആനെ കരീം കി തഅലീം കെ ഖിലാഫ് കാം കർനാ ഹി ബഹുത് ബഡാ ഐബ് ഹൈ.
അതുകൊണ്ട് അവരിൽ വലിയ ഒരു ന്യൂനതയാണ് കാണുന്നത്. അഥവാ ഏതെങ്കിലും ഒരു മുസ്ലിം വിശുദ്ധ ഖുർആന്റെയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനങ്ങൾക്കെതിരിൽ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല എങ്കിൽ അതൊരു ന്യൂനതയല്ല. എന്നാൽ ഈ അധ്യാപനങ്ങൾക്കെതിരിൽ ആരെങ്കിലും പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് ന്യൂനതയാണ്. ഏതായിരുന്നാലും ഈ പരാതി പറയുന്ന ആൾ ഒരു ഭാഗത്ത് പറയുന്നു, വിശുദ്ധ ഖുർആന്റെയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് എതിരിലാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് സ്വയം ഈ ഭാഗത്തേക്ക് പോവുകയും ചെയ്യുന്നു. അദ്ദേഹം പരാതിയും അതിനു തെളിവുമായി പറഞ്ഞിരിക്കുന്ന നിബന്ധനകളും അത് സ്വയം ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അധികം ആളുകളും അപ്രകാരമാണ് ചെയ്യുന്നത്. എനിക്ക് എഴുതുമ്പോഴും ഈ നിബന്ധനകൾ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ കാര്യം വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളും സുന്നത്തും അനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, തുറന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതിനുള്ള തെളിവുകളും നൽകുക, അന്വേഷിക്കുകയും ചെയ്യുക. പേര് തന്നെ വ്യക്തമാകുന്നില്ല എങ്കിൽ പിന്നെ അന്വേഷണം എങ്ങനെ നടത്താനാണ്? ഇത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾക്ക് വ്യക്തമായും എതിരാണ്. പരാതി പറയുന്ന ആൾ സ്വയം വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളെ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആന്റെ അധ്യാപനം അനുസരിച്ചും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം അനുസരിച്ചും പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് നന്മ. ഈ കാര്യം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ആരെങ്കിലും തങ്ങളുടെ താൽപര്യത്തിന്റെ സ്വാധീന വലയത്തിൽപ്പെട്ടോ താൽപര്യത്തിന്റെ ദൃഷ്ടികോണിലൂടെ അല്ലെങ്കിൽ സാമൂഹിക താൽപര്യത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ടോ ഏതെങ്കിലും കാര്യം മോശമായി തോന്നിയാൽ, അഥവാ അത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം അനുസരിച്ചാണ് എങ്കിൽ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ശരിയാണെങ്കിൽ അത് ശരിയാണ്, അതിൽ ഒരു ന്യൂനതയും ഇല്ല. ചിലയാളുകൾ തങ്ങളുടെ പ്രകൃതത്താലോ ആചാരത്താലോ സ്വാധീനിക്കപ്പെട്ട് ചില കാര്യങ്ങളിൽ കാഠിന്യം കാണിക്കുന്നു. എന്നാൽ അവരുടെ വാക്കുകൾ അത് ദീനിന്റെ കാര്യത്തിൽ തന്നെയാകട്ടെ, അതിന് ഒരു പ്രാധാന്യവുമില്ല. ഈ കാര്യത്തിന്റെ വിശദീകരണത്തിൽ ഹദ്രത്ത് മുസ്ലിം മൗഊദ് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സംഭവം വിവരിക്കുന്നു. മുമ്പും പല പ്രാവശ്യം ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഈ വിശദീകരണത്തോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം വരുന്നു. ഒരിക്കൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹദ്രത്ത് ഉമ്മുൽ മുഅ്മിനീനോടൊപ്പം സ്റ്റേഷനിൽ ഉലാത്തുകയായിരുന്നു. ആ കാലത്ത് പർദ്ദയുടെ അർത്ഥം വളരെ കഠിനമായ നിലയിലാണ് എടുത്തിരുന്നത്. ആ കാലത്ത് വളരെ കഠിനമായ പർദ്ദയാണ് ആചരിച്ചിരുന്നത്. സ്റ്റേഷനിൽ പല്ലക്കിലാണ് സ്ത്രീകൾ വന്നിരുന്നത്. കുലീനർ എന്ന് പറയപ്പെട്ടിരുന്ന വലിയ ആളുകൾ, അവരുടെ സ്ത്രീകൾ പല്ലക്കിൽ ഇരുന്നു കൊണ്ടാണ് വന്നിരുന്നത്. അതിന്റെ ഇടതും വലതും പുതപ്പ് മൂടിയിരുന്നു. അങ്ങനെ ട്രെയിനിന്റെ ബോഗി വരെ അതുപോലെ മറിഞ്ഞ് ആണ് അവർ വന്നിരുന്നത്. എന്നിട്ട് ബോഗിയിൽ പ്രവേശിക്കുമായിരുന്നു. പർദ്ദയുടെ ഈ വിധത്തിലുള്ള സംവിധാനമാണ് ഉണ്ടായിരുന്നത്. ബോഗിയിൽ ഇരുന്നു കഴിഞ്ഞാൽ ജനലുകൾ അടക്കുമായിരുന്നു, സ്ത്രീകളുടെ മേൽ ആരുടെയും ദൃഷ്ടി പതിക്കാതിരിക്കുന്നതിനായി. അവിടുന്ന് പറയുന്നു, ഈ പർദ്ദ ബുദ്ധിമുട്ട് നൽകുന്നതായിരുന്നു, ഇസ്ലാമിക അധ്യാപനങ്ങൾക്കെതിരിൽ ആയിരുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് ആണ് പ്രവർത്തിച്ചിരുന്നത്. ഹദ്രത്ത് ഉമ്മുൽ മുഅ്മിനീൻ ബുർഖ ധരിക്കുമായിരുന്നു, നടക്കാനായി പുറത്തു പോകുമായിരുന്നു. അന്നും ഹദ്രത്ത് ഉമ്മുൽ മുഅ്മിനീൻ ബുർഖ ധരിച്ചിരുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം പ്ലാറ്റ്ഫോമിൽ ഉലാത്തിക്കൊണ്ടിരുന്നു. മൗലവി അബ്ദുൽ കരീം സാഹിബും ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലും കൂടെ ഉണ്ടായിരുന്നു. മൗലവി അബ്ദുൽ കരീം സാഹിബിന്റെ പ്രകൃതത്തിൽ അദ്ദേഹം കൂടുതൽ ആവേശം ഉണ്ടായിരുന്നു. അദ്ദേഹം ചിന്തിച്ചു, ഇത് തെറ്റാണ് ചെയ്യുന്നതെന്ന്. അദ്ദേഹത്തിന് സ്വയം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ പക്കൽ ചെന്നു എന്നിട്ട് പറഞ്ഞു, മൗലവി സാഹിബ്, ഇതെന്താണ് നടക്കുന്നത്? നാളെ പത്രങ്ങളിൽ ബഹളം നടക്കും, വിളംബരവും ട്രാക്ടുകളും പുറത്തിറങ്ങും. മിർസ സാഹിബ് പ്ലാറ്റ്ഫോമിൽ തന്റെ ഭാര്യയോടൊപ്പം നടക്കുന്നുണ്ടായിരുന്നു. താങ്കൾ ചെന്ന് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലാക്കി കൊടുത്താലും حضرت خلیفۃ المسیح اول പറഞ്ഞു, അതിലെന്താണ് ഇത്ര മോശം കാര്യം? എനിക്ക് മോശമായി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. താങ്കൾ മോശമായി തോന്നുന്നുണ്ട് എങ്കിൽ സ്വയം ചെന്ന് പറയുക. ഏതായിരുന്നാലും മൗലവി അബ്ദുൽ കരീം സാഹിബ് ഹദ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ അടുത്ത് ചെന്നു. അവിടുന്ന് നടന്ന് വളരെ ദൂരെ പോയി കഴിഞ്ഞിരുന്നു. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം കുനിഞ്ഞിരുന്നു. ഹദ്രത്ത് ഖലീഫ അവൽ പറയുന്നു, എനിക്ക് മറുപടി ലഭിച്ചത് എന്താണെന്നറിയാൻ താല്പര്യമുണ്ടായി. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, മൗലവി സാഹിബ് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം എന്താണ് പറഞ്ഞത്? മൗലവി സാഹിബ് പറഞ്ഞു, ഞാൻ ഹുസൂറിനോട് പറഞ്ഞപ്പോൾ താങ്കൾ ഇതെന്താണ് ചെയ്യുന്നത്, ആളുകൾ എന്തു പറയും? അവിടുന്ന് പറഞ്ഞു, അവർ അവസാനം എന്താണ് പറയുക? ഇതല്ലേ പറയുക, മീസ സാഹിബ് തന്റെ ഭാര്യയോടൊപ്പം ഉലാത്തുന്നുണ്ടായിരുന്നുവെന്ന്. മൗലവി സാഹിബ് ലജ്ജിതനായി തിരിച്ചു വന്നു. ഹദ്രത്ത് ഉമ്മുൽ മുഅ്മിനീൻ പർദ ധരിച്ചിരുന്നു. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നടക്കുക എന്നത് ഒരു ആരോപണം ഉന്നയിക്കേണ്ട വിഷയമല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരോടൊപ്പം നടക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ആളുകളുടെ മുന്നിൽ വെച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഓട്ടമത്സരം നടത്തി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ പ്രാവശ്യം പിന്നിലായി. ഹദ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ജയിച്ചു. രണ്ടാമത്തെ തവണ വീണ്ടും ഓടി. കുറച്ചു കാലത്തിന് ശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ജയിച്ചു. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ തിൽക്ക ബിതിൽക്ക, ആയിഷ ആ തോൽവിക്ക് പകരം ഈ തോൽവിയായി. ചുരുക്കത്തിൽ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരോടൊപ്പം നടക്കുന്നത് മോശമായി കണക്കാക്കിയിരുന്നില്ല. ഏതൊരു കാര്യത്തിന്റെ അനുവാദമാണോ ഇസ്ലാം നൽകുന്നത് അത് ന്യൂനതയാണ് എന്ന് പറയാൻ സാധ്യമല്ല. അഥവാ ഏതെങ്കിലും ഒരാൾ മറ്റൊരാളിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. അവിടുന്ന് പിന്നീട് പരാതി നൽകുന്ന ആളെ കുറിച്ച് പറയുന്നു, അയാൾ തന്റെ കത്തിൽ എഴുതിയിരിക്കുന്നു, ഇന്ന ആൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ്. പിന്നീട് അവിടെ കുടുംബപരവും വ്യക്തിപരവുമായ ആരോപണം വരുന്നു. ആരോപണവും അയാൾ അതിൽ ഉന്നയിക്കുന്നു, ഇന്ന ആൾ നീചനാണ്. താങ്കൾ അയാൾക്ക് ഇന്ന ഭാരവാഹിത്വമാണ് നൽകിയിരിക്കുന്നത്, ശരീഅത്ത് അതിന് സാക്ഷികൾ വേണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള വിധത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. സാക്ഷികൾ അതും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ട സാക്ഷികൾ ആയിരിക്കണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ശരീഅത്ത് അതിനെക്കുറിച്ച് പറയുന്നത് ഇതാണ്, നഗ്ന നേത്രങ്ങൾ കൊണ്ടുള്ള നാല് സാക്ഷികൾ ഉണ്ടെങ്കിൽ പരാതി പറയുന്നത് ശരിയാണ്, അല്ല എങ്കിൽ തെറ്റാണ്. ചില ആളുകൾ വെറുതെ ആരെങ്കിലും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നു. അതിനായി ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഇസ്ലാമിൽ നാല് സാക്ഷികൾ ഉണ്ടായിരിക്കേണ്ട നിർബന്ധമാണ്. അവിടുന്ന് പറയുന്നു, അത്ഭുതകരമായ കാര്യം ഇതാണ്, ദീനിന്റെ ആത്മാഭിമാന രോഷം സ്വയം വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾക്ക് എതിരിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കാണ് ഉണ്ടാകുന്നത് എന്നതാണ്. മറ്റുള്ളവരിൽ വിശുദ്ധ ഖുർആൻ വിലക്കിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, വിലക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അത്തരം ആളുകൾക്ക് ശിക്ഷയും നിശ്ചയിച്ചിട്ടുണ്ട്. ആരെങ്കിലും ആരെയെങ്കിലും തെറ്റായ ആരോപണം ഉന്നയിച്ചാൽ അങ്ങനെ ഉന്നയിക്കുന്ന ആൾക്ക് 80 ചാട്ടവാറടി നൽകുക. അഥവാ ശരീഅത്ത് ഈ കാര്യത്തിന് ഇത്ര കഠിനമായ കൽപ്പന നൽകിയതിനെ അയാൾ ലംഘിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇന്നയാൾ ഇന്ന ഖുർആനിക അധ്യാപനങ്ങൾക്കെതിരിലാണ് ചരിക്കുന്നത്. എന്നാൽ അയാൾ സ്വയം വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾക്കെതിരിൽ ചരിക്കുന്ന ആളാണ്. അവിടുന്ന് പറഞ്ഞു, നോക്കുക, പരാതി പറയുന്ന ആളുടെ സ്ഥാനം എന്താണ്? ഒന്നാമതായി അയാൾ തന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല, പിന്നീട് അനാവശ്യമായ തെളിവ് സമർപ്പിക്കുന്നില്ല. ശരീഅത്തിന്റെ നിയമങ്ങളിൽ നിന്ന് ഞാനും സ്വതന്ത്രനല്ല, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമും സ്വതന്ത്രനായിരുന്നില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് ചരിക്കാൻ നിർബന്ധിതനായിരുന്നു. ആ വ്യക്തി ശരീഅത്ത് ശിക്ഷ നിശ്ചയിച്ചിരിക്കുന്ന ചില ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ശരീഅത്ത് അതിനുവേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സാക്ഷ്യം ആ മാർഗത്തിലൂടെ ചരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അയാൾ പറയുന്നു, ഇന്ന വ്യക്തി വിശുദ്ധ ഖുർആന്റെ ഇന്ന കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു, അയാൾക്ക് ശിക്ഷ നൽകുക എന്നാൽ എന്നെ ഒന്നും പറയരുത്. ഹദ്രത്ത് മുസ്ലിമോദ് പറയുന്നു, എനിക്ക് കുട്ടിക്കാലത്തെ ഒരു തമാശ കഥ ഓർമ്മ വരുന്നു. അന്ന് ഞാൻ അതിൽ നിന്ന് വളരെയധികം സ്വാദ് കരസ്ഥമാക്കിയിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുമ്പോൾ ചിരി വരുന്നു. പറയുന്നു, ഞാൻ 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ പഠിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഉസ്താദ് ഈ രീതിയാണ് നിശ്ചയിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിനുള്ള മറുപടി ഏതു വിദ്യാർത്ഥിയാണോ നിശ്ചിത സമയത്ത് നൽകുന്നത്, അയാൾ 1-ാമത്തെ സ്ഥാനത്ത് എത്തുമായിരുന്നു. ഞങ്ങൾ നിൽക്കുമ്പോൾ ഉസ്താദ് ചോദിച്ചു, ഒരു കുട്ടി അതിനുള്ള ഉത്തരം നൽകി. മറ്റൊരാൾ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, മാസ്റ്റർ ജി, ഈ ഉത്തരം തെറ്റാണ്. മാസ്റ്റർ സാഹിബ് ആദ്യത്തെ കുട്ടിയോട് പറഞ്ഞു, നീ താഴത്തെ വരിയിൽ വരിക. രണ്ടാമത്തെ ആളോട് പറഞ്ഞു, നീ മുകളിലെ വരിയിൽ പോവുക. താഴെ വന്ന ഉടനെ തന്നെ ആ വിദ്യാർത്ഥി, അതായത് മുമ്പ് മുന്നിലെ നമ്പറിൽ ഉണ്ടായിരുന്ന ആൺകുട്ടി, പറഞ്ഞു, മാസ്റ്റർ സാഹിബ്, ഇയാൾ എന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കവേ ഗലത്ത് എന്ന വാക്കിന് ഗൽത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു, അത് തെറ്റാണ്. ആ ഉസ്താദ് അയാളെ തന്റെ പഴയ സ്ഥാനത്ത് തന്നെ നിർത്തി മറ്റേ കുട്ടിയെ വീണ്ടും താഴത്തേക്ക് ഇറക്കി. അവിടുന്ന് പറയുന്നു, ഇതേ അവസ്ഥയാണ് ചില ആരോപണം ഉന്നയിക്കുന്നവരുടെ അവസ്ഥ. അവർ മറ്റുള്ളവരുടെ ശരിയും തെറ്റും ആരോപിക്കുന്നു, എന്നാൽ ആരോപണം ഉന്നയിക്കുന്ന രീതി കുറ്റകരമായിരിക്കും. ഈ വിധത്തിൽ അയാൾക്ക് ശിക്ഷ വാങ്ങിച്ച് നൽകിക്കൊണ്ട് സ്വയം ശിക്ഷക്ക് പാത്രീഭൂതരാകുന്നു. എന്നിട്ട് ബഹളമുണ്ടാക്കുന്നു, കുറ്റവാളിയെ ആരും പിടിക്കുന്നില്ല. ആരാണോ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത് അവരെ ശിക്ഷിക്കുന്നു. എന്നാൽ ശിക്ഷ നൽകുന്ന ആൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? അദ്ദേഹം ശരീഅത്തിന്റെ ദാസനാണ്. വിശുദ്ധ ഖുർആന്റെ ഭരണം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിൽ വരുത്തുക. മറ്റുള്ളവരിൽ അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ഭരണം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇത് ശരിയായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പരാതി പറയുന്നവരോട് പറയുന്നു, അയാസ് ഖുദ് ഖദ്രേഷനാസ്, അയാസ് നീ നിന്റെ സ്ഥാനം ആദ്യം ഓർക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക. പേര് മറച്ചു വെക്കുന്നവർ തന്റെ പേര് മറച്ചുവെച്ച് മറ്റുള്ളവരിൽ ആരോപണം ഉന്നയിക്കുന്നു. അയാൾക്ക് ഒരു യോഗ്യതയുമില്ല, അതുകൊണ്ട് ആരോപണത്തിൽ സമർപ്പിക്കപ്പെടുന്ന തെളിവുകൾ, ഇന്ന കുടുംബത്തിലെ ആളാണ്, ഇന്നയാൾക്ക് ഇന്ന യോഗ്യതയില്ല, ഇന്നയാൾ ഇന്ന പ്രകാരമാണ്, ഈ ആരോപണത്തിനും ഒരു യാഥാർത്ഥ്യവും ഉണ്ടാകുന്നതല്ല. ആരോപണം ഉന്നയിക്കുന്നവർ സ്വയം യോഗ്യത ഒന്നും ഇല്ലാത്ത ആളുകളായിരിക്കും. നാം അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചാണ് ചരിക്കേണ്ടത്. അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്, അവൻ എല്ലാവരുടെയും റബ്ബാണ്. അവൻ റിസ്ക് നൽകുന്നു, പരിപാലിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൽ നിന്നാണ് നാം എല്ലാം വാങ്ങുന്നത് എങ്കിൽ പിന്നീട് അള്ളാഹുവിൻ പറയുന്ന കാര്യമായിരിക്കും നാം അംഗീകരിക്കുക. അതല്ലാതെ ആരോപണം ഉന്നയിക്കുന്നവരുടെ വാക്കുകളായിരിക്കുകയില്ല. ഞാൻ പറഞ്ഞതുപോലെ ഈ ആളുകൾ മറ്റുള്ളവർക്ക് ശരീഅത്തനുസരിച്ച് ശിക്ഷ നൽകണം എന്നാഗ്രഹിക്കുന്നു. സ്വയം തങ്ങളെ ശരീഅത്തിന്റെ കൽപ്പനകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു, മോചിതരായി മനസ്സിലാക്കുന്നു. സ്വയം തങ്ങളുടെ ന്യായാധിപന്മാരാകുന്നു. അത്തരം ആളുകളുടെ കാര്യം മുന്നിൽ വരുമ്പോൾ, കാര്യം വ്യക്തമാകുമ്പോൾ അവർക്കും ശരീഅത്ത് അനുസരിച്ചുകൊണ്ടുള്ള ശിക്ഷയായിരിക്കും ഉണ്ടാവുക. ചില കാര്യങ്ങളുണ്ട്, അതിന് സാക്ഷികളുടെ ആവശ്യം വരും. അഥവാ സാക്ഷി വന്നില്ല എങ്കിൽ ആ കാര്യത്തിന് ഒരു പ്രാധാന്യവും ഉണ്ടാവുകയില്ല. ഏതായിരുന്നാലും ശരീഅത്ത് അനുസരിച്ച്, ഖുർആൻ അനുസരിച്ച് അതിന് തീരുമാനം ഉണ്ടാകും. ചില സമയത്ത് പറയുന്നു, അയാൾ കള്ളസത്യം ചെയ്തു, തന്നെ സ്വയം രക്ഷപ്പെടുത്തി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരിക്കൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ കലഹിക്കുന്ന രണ്ടു പേര് വന്നു. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരാൾ സത്യം ചെയ്യണം. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഇയാൾ കള്ളനായ വ്യക്തിയാണ്, ഇയാൾ 100 സത്യം വേണമെങ്കിലും ചെയ്യും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണ് തീരുമാനമെടുക്കുക. അഥവാ അയാൾ കള്ളസത്യമാണ് ചെയ്യുന്നത് എങ്കിൽ ഇയാളുടെ കാര്യം അള്ളാഹുവിന്റെ പക്കലാണ്. അവൻ സ്വയം ഇയാൾക്കുള്ള ശിക്ഷ നൽകും. ഈ കാര്യം എപ്പോഴും ഓർക്കേണ്ടതാണ്. ആരുടെയെങ്കിലും പരാതിയുടെ തീരുമാനം അയാൾ പറയുന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനം ഉണ്ടാവുകയില്ല. പരാതിയിൽ തീരുമാനം അള്ളാഹു പറഞ്ഞ രീതി അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. എവിടെയാണോ രണ്ട് സാക്ഷിയുടെ ആവശ്യമുള്ളത് അവിടെ രണ്ട് സാക്ഷ്യം കൊണ്ടുവരേണ്ടതായി വരും. എവിടെയാണോ നാല് സാക്ഷ്യം കൊണ്ടുവരേണ്ടത് അവിടെ നാല് സാക്ഷികൾ കൊണ്ടുവരേണ്ടതായി വരും. അതനുസരിച്ചായിരിക്കും പിന്നീട് അന്വേഷണവും തീരുമാനവും വിധിയും ഉണ്ടാവുക. നമ്മുടെ വിജയം ഇതിലാണ് നിലകൊള്ളുന്നത്. നാം അള്ളാഹു പറഞ്ഞ രീതി അനുസരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്കും കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുക. നമ്മുടെ വ്യക്തിപരമായ മുൻഗണനയും താൻ പോരിമയും അടിസ്ഥാനപ്പെടുത്തി സംവിധാനത്തെയോ കാലത്തിന്റെ ഖലീഫയോ നിർബന്ധിതരാക്കാൻ പാടില്ല. അതനുസരിച്ച് തീരുമാനമെടുക്കണമെന്ന് അള്ളാഹു പരാതി പറയുന്നവർക്കും ബുദ്ധി നൽകുമാറാകട്ടെ. അഥവാ അവർ ശരിയായി മനസ്സിലാക്കുന്നുവെങ്കിൽ തുറന്ന നിലയിൽ മുഴുവൻ തെളിവുകളോടും കൂടി പരാതി നൽകുക. അതിൽ നിന്ന് അവരുടെ പേര് അറിയാനും കഴിയണം. പിന്നീട് അന്വേഷണത്തിൽ അവരും ഉൾപ്പെടും. അതുപോലെ ശരിക്കും ജമാഅത്തി സംവിധാനത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള വിള്ളൽ ഉണ്ടാകുന്നുവെന്ന് ആളുകൾ കാണുമ്പോൾ ധൈര്യപൂർവം മുന്നോട്ട് വരേണ്ടതാണ്. പരാതി നൽകുകയും പിന്നീട് എല്ലാ കാര്യങ്ങളെയും നേരിടുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അള്ളാഹു ജമാഅത്ത് വ്യവസ്ഥിതിക്കും തൗഫീഖ് നൽകുമാറാകട്ടെ, ബുദ്ധി നൽകുമാറാകട്ടെ. കാലത്തിന്റെ ഖലീഫയുടെ ഭാഗത്തിന് തീരുമാനം കൽപ്പിക്കാനായി നിശ്ചയിച്ചിരിക്കുന്നവർ അവരും തീരുമാനമെടുക്കുമ്പോൾ നീതിയുടെ എല്ലാ വശത്തെയും മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയിൽ ചരിച്ചുകൊണ്ട് അതനുസരിച്ച് തീരുമാനം എടുക്കുന്നവരായി തീരട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ജനാസ ഗായിബും നമസ്കരിപ്പിക്കുന്നതാണ്. ഒന്നാമത്തെ ജനാസ ഒരു ഷഹീദിന്റെ ജനാസയാണ്. മുക്കറം ഷേഖ് സാജിദ് മഹ്മൂദ് സാഹിബ് ഷേഖ് മജീദ് അഹമ്മദ് സാഹിബിന്റെ മകനാണ്. അദ്ദേഹത്തിന് 55 വയസ്സ് പ്രായമായിരുന്നു. ഹൽക്ക ഗുൽസാർ ഹിജ്രി ജില്ല കറാച്ചിയിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തെ എതിരാളികൾ നവംബർ 27, 2016 വൈകുന്നേരം മഗ്രിബ് നമസ്കാര സമയത്ത് വീടിന് പുറത്ത് വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഫയർ ചെയ്ത് ഷഹീദാക്കി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിശദവിവരം അനുസരിച്ച് സാജിദ് മഹ്മൂദ് സാഹിബ് ഗുൽഷനെ മെഹ്മാർ കറാച്ചിയിൽ ഫ്ലോർ മിൽസിന്റെ സ്പെയർ പാർട്സിന്റെ വിതരണം ആണ് നടത്തിയിരുന്നത്. നവംബർ 27 വൈകുന്നേരം മഗ്രിബ് നമസ്കാരത്തിന്റെ സമയത്ത് മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി വന്നു. വണ്ടിയിൽ ഇരിക്കുകയായിരുന്നു. ഒരു മോട്ടോർ സൈക്കിളിൽ വന്ന അപരിചിതരായ ആളുകൾ അദ്ദേഹത്തിന് 4 തവണ ഫയർ ചെയ്തു. പിന്നീട് മോട്ടോർ സൈക്കിളിൽ തിരിച്ചു പോകുമ്പോൾ വീണ്ടും 4 പ്രാവശ്യം ഫയർ ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. ഫയറിംഗ് കാരണം ഒരു വെടിയുണ്ട സാജിദ് മഹ്മൂദ് സാഹിബിന്റെ നെഞ്ചിന്റെ വലതുവശത്തേറ്റു. വാരിയെല്ലിൽ തൊട്ട് ശരീരത്തിന്റെ പുറംഭാഗത്ത് കടന്നു വന്നു. ഒരു വെടിയുണ്ട കാലിന് കൊണ്ടു. സാജിദ് മഹ്മൂദ് സാഹിബിനെ ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് അദ്ദേഹത്തെ ആഗാഖാൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. എന്നാൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഷഹാദത്തിന്റെ പാനീയം കുടിച്ചു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്തിന്റെ ആരംഭം ഇദ്ദേഹത്തിന്റെ പ്രപിതാമഹൻ മുക്കറം ഷെയ്ഖ് ഫസൽ കരീം സാഹിബ് മുഖേനയാണ് ഉണ്ടായത്. അദ്ദേഹം 1920 ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തു. ഷഹീദ് മർഹൂമിന്റെ പിതാവ് ഷെയ്ഖ് മജീദ് അഹമ്മദ് സാഹിബ് പാകിസ്ഥാൻ സ്ഥാപിതമായപ്പോൾ കാൺപൂരിൽ നിന്ന് ഹിജ്റത്ത് ചെയ്ത് ലാഹോറിൽ വന്നു. 1961 കറാച്ചിയിൽ താമസം ആരംഭിച്ചു. ഷഹീദിന്റെ പിതാമഹൻ മുക്കറം ഖാജ മുഹമ്മദ് ഷെരീഫ് സാഹിബ് മർഹൂം ജമാഅത്ത് അഹമ്മദിയ ദൽഹി ദർവാസ ലാഹോറിന്റെ ദീർഘകാലം സദറായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാമഹൻ ഹസ്രത്ത് അല്ലാദീൻ സാഹിബ് ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ സഹാബി ആയിരുന്നു. അതുപോലെ തന്നെ മുക്കറം സേട്ട് സിദ്ദീഖ് സാഹിബ് ബാനി മർഹൂം ഓഫ് കൽക്കത്ത, ഷഹീദ് മർഹൂമിന്റെ ഭാര്യയുടെ മാതാമഹനാണ്. ഷഹീദ് മർഹൂം ബി എ വിദ്യാഭ്യാസം കരസ്ഥമാക്കി അഞ്ചു വർഷം വളരെ പ്രയാസകരമായ അവസ്ഥയിൽ കഴിച്ചുകൂട്ടി. അതിനുശേഷം ഫ്ലോർ മിൽസിന്റെ സ്പെയർ പാർട്സിന്റെ സപ്ലൈ ചെയ്യുന്ന കച്ചവടം ആരംഭിച്ചു. അതിൽ അള്ളാഹു വളരെയധികം അനുഗ്രഹം നൽകി വിശാലമായൊരു കച്ചവടമായി മാറി. ഷഹീദ് മർഹൂമിന്റെ മകൻ ആരിസ് മഹമ്മൂദ് സാഹിബ് നായബ് കായദ് മജ്ലിസുമാണ്. ഗുൽഷൻ ഇക്ബാൽ കറാച്ചിയുടെ സെക്രട്ടറി വസായയും ആണ്. മകനും വിദ്യാഭ്യാസത്തിനു ശേഷം എസ് എസ് സി ചെയ്തതിനു ശേഷം പിതാവിനോടൊപ്പം കച്ചവടത്തിൽ പങ്കാളിയായി. ഷഹീദ് മർഹൂം അങ്ങേയറ്റം ശ്രേഷ്ഠതകളുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ ഷഹീദിന്റെ മകൾ സന മുബഷിറ കറാച്ചിയിൽ വിദ്യാർത്ഥിയാണ്. അവർക്ക് സ്കോളർഷിപ്പിൽ ആറു മാസത്തേക്ക് അമേരിക്കയിൽ പോകാനും അവസരം ലഭിച്ചു. അവിടെ നിന്ന് അവർ ഷോർട്ട് കോഴ്സ് ചെയ്തു വന്നു. മർഹൂം ഖിലാഫത്തിനെ പരിധിയില്ലാതെ സ്നേഹിക്കുന്ന ദൃഢമായ ബന്ധം ഉള്ള ആളായിരുന്നു. മക്കളെയും ഖിലാഫത്തും ജമാഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ വേണ്ടി ഉപദേശിക്കുമായിരുന്നു. ചന്തയിൽ മുൻകടന്ന് ഭാഗവാക്കാകുന്ന ആളായിരുന്നു. മകനെയും ഉപദേശിക്കുമായിരുന്നു. എപ്പോഴും തന്റെ ചന്തയെക്കുറിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ചന്ത നൽകുന്നതിന് വേണ്ടി കടയിൽ പ്രത്യേകം ഒരു പാത്രം വെച്ചിരുന്നു. അതിൽ ഒപ്പം ചന്തയുടെ തുക ഇടുകയാണ് ചെയ്തിരുന്നത്. ഇടപാടിൽ വളരെ പരിശുദ്ധനും വിശ്വസ്തനുമായിരുന്നു. എപ്പോഴും സത്യത്തെ മുൻനിർത്തുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന, സഹോദരി സഹോദരന്മാരോട് കാരുണ്യത്തോടുകൂടി പെരുമാറുന്ന, ഒരിക്കലും ഒരാളോടും കോപിക്കാറുണ്ടായിരുന്നില്ല. മർഹൂം ഒരു പരിശുദ്ധനായ നല്ല ചിന്തയുള്ള വ്യക്തിയായിരുന്നു. കുടുംബ ബന്ധത്തെ നല്ലവണ്ണം പരിഗണിച്ചിരുന്നു. ഷഹീദ് മർഹൂം തന്റെ രണ്ട് കടകളുടെയും പേര് തന്റെ മർഹൂം പിതാവിന്റെയും മർഹൂം ഭാര്യാപിതാവിന്റെയും പേരാണ് വെച്ചിരുന്നത്. തന്റെ ഭാര്യയുടെ ബന്ധുക്കളോട് മാതൃകാപരമായ സൽപെരുമാറ്റം കാണിച്ചിരുന്നു. സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ശുദ്ധതയോടുകൂടി കൂടിക്കാഴ്ച നടത്തുമായിരുന്നു. പ്രകൃതത്തിൽ അസൂയയും വിദ്വേഷവും തീർത്തും ഉണ്ടായിരുന്നില്ല. എഴുതുന്ന വിവിധ ആളുകൾ എഴുതിയിട്ടുണ്ട്. അവർ എഴുതിയതിന്റെ ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. ഷഹീദിന്റെ ഈ കാര്യങ്ങളും ഗുണങ്ങളും സൽസ്വഭാവവുമാണ് അവർ എഴുതിയത്. ഷഹീദ് മർഹൂമിന്റെ മാതാവ് ഇപ്പോൾ കഠിന രോഗിയാണ്. അവരുടെ രോഗം കാരണം മകന്റെ ഷഹാദത്തിനെ കുറിച്ച് പറയാൻ പ്രയാസം നേരിട്ടിരുന്നു. എന്നാൽ അവർക്ക് അറിയാൻ കഴിഞ്ഞപ്പോൾ മകന്റെ മയ്യത്ത് കണ്ടപ്പോൾ നിയന്ത്രണാധിതരായി പറഞ്ഞു, എന്റെ മകൻ ഷഹീദാണ്, അതുകൊണ്ട് ആരും കരയാൻ പാടില്ല. ഈ വാചകം പലതവണ ആവർത്തിച്ചു. ഷഹീദ് മർഹൂമിന്റെ ഭാര്യ വളരെ ധൈര്യത്തോടുകൂടി തന്റെ ഭർത്താവിന്റെ ഷഹാദത്തിന്റെ വാർത്ത കേട്ടു. ഉന്നതമായ ക്ഷമയുടെ പ്രകടനം കാഴ്ചവെച്ചു. ഇദ്ദേഹത്തിന്റെ മകൻ പറയുന്നു, എന്റെ പിതാവിന്റെ പ്രകൃതത്തിൽ അസാധാരണമായ ക്ഷമ ഉണ്ടായിരുന്നു. അള്ളാഹുവിലുള്ള വിശ്വാസം വളരെ ഉയർന്നതായിരുന്നു. കൂടെ കൂടെ ഇത് പറയുമായിരുന്നു, അള്ളാഹു എനിക്ക് ഒരുപാട് അഭിമാനം നൽകിയിരിക്കുന്നു. ഇത്രയധികം ബഹുമാനം നൽകിയിരിക്കുന്നു, എനിക്ക് സ്വയം വിശ്വസിക്കാൻ സാധ്യമല്ല. ആരാധനയിൽ വളരെ സ്ഥിരതയുള്ള ആളായിരുന്നു. ഇത് തന്നെയാണ് പറയുന്നത്. വളരെ സാധാരണക്കാരന, സഹാനുഭൂതിയുള്ള, വിനയാന്വിതനായ വ്യക്തിയായിരുന്നു. ഷഹീദ് മർഹൂമിന് 11 സഹോദരി സഹോദരന്മാരുണ്ടായിരുന്നു. എല്ലാവരും കുടുംബമുള്ളവരാണ്. ഷഹീദ് മർഹൂം എല്ലാവരോടും വളരെ നല്ല നിലയിലാണ് പെരുമാറിയിരുന്നത്. അവരെ എല്ലാവരെയും നോക്കുമായിരുന്നു. ജില്ലാ സക്കറിൽ ജമാഅത്തിന്റെ സ്ഥിതി മോശമായപ്പോൾ ഷഹീദ് മർഹൂം പല പ്രാവശ്യം അവിടെ പോയി ഈ ഡ്യൂട്ടി ചെയ്യാറുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ മകൾ പറയുന്നു, ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഒരു വലിയ തോട്ടത്തിൽ ഒരുപാട് പ്രകാശിതരായ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാവരും തിളങ്ങുന്ന വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നു. പിതാവ് അവിടെ ഉണ്ട്. അദ്ദേഹത്തിന് വളരെ ഉയർന്ന സ്ഥാനമാണുള്ളത്. എല്ലാവരും പിതാവിനെ വളഞ്ഞ് സന്തോഷം പ്രകടിപ്പിക്കുന്നു. പിതാവ് ഒരു ഭാഗത്തേക്ക് നടന്നു പോകുന്നു. അപ്പോൾ എല്ലാവരും ഒരു സംഘമായിക്കൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നു. എല്ലാവരും എന്റെ പിതാവിനെ കണ്ട് സന്തോഷിക്കുന്നു. ഷഹീദ് മർഹൂമിന്റെ മാതാവ് വളരെ ക്ഷീണിതയാണ്. ഞാൻ പറഞ്ഞതുപോലെ നടക്കാനും സാധിക്കുകയില്ല. ഷഹാദത്തിനു ശേഷം അവർ സ്വപ്നത്തിൽ കണ്ടു ഷഹീദ് മർഹൂം തന്റെ മാതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇവിടെ വളരെ സന്തോഷത്തിലാണ്, സമാധാനത്തിലാണ്. ഞാൻ കാരണം താങ്കൾ ഒരിക്കലും പ്രയാസപ്പെടരുത്. ഇദ്ദേഹത്തിന്റെ സന്തപ്ത കുടുംബത്തിൽ മാതാവ്, ഭാര്യ മൻസൂറ യാസ്മീൻ സാഹിബ, മകൻ ഷെയ്ഖ് ഹാരിസ് മമ്മൂസ്, മകൾ സനാ മുബഷിറ സാഹിബ കൂടാതെ 4 സഹോദരങ്ങളും 6 സഹോദരിമാരും ഉണ്ട്. അള്ളാഹു ഷഹീദിന്റെ ദർജകൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിനും മക്കൾക്കും അദ്ദേഹത്തിന്റെ കാൽച്ചുവടുകൾ ചരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അടുത്ത ജനാസ മുക്കറം ഷെയ്ഖ് അബ്ദുൽ ഖദീർ സാഹിബ് ഇബ്നു ഷെയ്ഖ് അബ്ദുൽ കരീം സാഹിബ്. അദ്ദേഹം കാദിയാനിലെ ദർവേഷായിരുന്നു. നവംബർ 26, 2016 ഹൃദയസ്തംഭനം മൂലം 92 വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് ഹദ്റത്ത് അബ്ദുള്ള സന്നോരി സാഹിബ് സഹാബി ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാം മുഖേനയാണ് വന്നത്. നവംബർ 1947 കാദിയാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് അവസാനത്തെ സംഘം പുറപ്പെട്ടപ്പോൾ അദ്ദേഹം തന്റെ രോഗിയായ മാതാവിനെ സഹായിച്ചുകൊണ്ട് ട്രക്കിൽ ഇരുന്നിരുന്നു. കാദിയാനിലെ അതിർത്തിക്ക് അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തെ ട്രക്കിൽ നിന്ന് ഇറക്കി മർക്കസിന്റെ സംരക്ഷണത്തിനായി അയച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ദർവേഷിന്റെ സൌഭാഗ്യം ലഭിച്ചു. നിസാമെ ഖിലാഫത്തും നിസാമെ ജമാഅത്തുമായി അങ്ങേയറ്റത്തെ സ്നേഹമായിരുന്നു. അള്ളാഹുവിൽ പരിപൂർണമായ തവക്കലും വിശ്വാസവുമായിരുന്നു. എല്ലാ വിജയവും പരാജയവും അള്ളാഹുവിന്റെ പ്രീതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിക്കുമായിരുന്നു. ഭാര്യമാരോടും കുട്ടികളോടും ബന്ധുക്കളോടും എല്ലായ്പ്പോഴും നല്ല രീതിയിൽ പെരുമാറുമായിരുന്നു. അവസാന വയസ്സുവരെ എല്ലാ ജോലികളും തന്റെ കൈകൾ കൊണ്ട് ചെയ്തു. കാദിയാനിൽ സദറഞ്ചുമൻ അഹമ്മദിയായുടെ വിവിധ ഓഫീസുകളിൽ വിവിധ വകുപ്പുകളിൽ പ്രവർത്തിക്കാൻ തൗഫീക്ക് ലഭിച്ചു. അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞു, ജൽസ സാലാനയുടെ ആഗമനം കാരണം തങ്ങളുടെ വീട്ടിൽ വൈറ്റ് വാഷും നടത്തുന്നതിന് വേണ്ടി സിമെന്റും മറ്റും വാങ്ങിച്ചു വെച്ചിരുന്നു. ആ രാത്രി എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ സമയം അടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു, ഇന്ന ആളിൽ നിന്ന് ഞാൻ 500 രൂപ വാങ്ങിയിട്ടുണ്ട്, അത് നൽകണം. അതുപോലെ തന്നെ മറ്റു കണക്കുകളും പറഞ്ഞു തന്നു. കുറച്ചു സമയത്തിന് ശേഷം അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായി തീർന്നു. ഇന്നലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന്റെ സന്തപ്ത കുടുംബത്തിൽ 3 പെൺമക്കളും 1 ആൺകുട്ടിയുമുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ മുക്കറം നാസിർ വഹീദ് സാഹിബ് കാദിയാനിൽ സേവനത്തിൽ തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ജനാസ തൻവീർ അഹമ്മദ് ലോൺ സാഹിബ് നാസിറാബാദ് കശ്മീരിലേതാണ്. അദ്ദേഹം നവംബർ 25 ഇദ്ദേഹം പോലീസിലായിരുന്നു. ഡ്യൂട്ടിക്കിടയിൽ ജില്ലാ കേന്ദ്രം കൊൽഗാമിൽ അപരിചിതരായ ആയുധധാരികളുടെ ഫയറിംഗിൽ വഫാത്തായി. ഇതും ഷഹീദിന്റെ സ്ഥാനം തന്നെയാണ്. ഇന്നാലില്ലാഹി വഇന്നാലിഹി റാജിഊൻ. ഷഹീദ് മർഹൂം നമസ്കാരവും നോമ്പും കൃത്യമായി അനുഷ്ഠിക്കുന്ന സത്യഹൃദയനായ, ദരിദ്രരെ സേവിക്കുന്ന, സന്തോഷവാനായ, സത്സ്വഭാവിയായ, ആത്മാർത്ഥതയുള്ള, ജനങ്ങൾക്ക് പ്രയോജനമുള്ള, ധൈര്യശാലിയായ, തവക്കൽ അലല്ല ഉള്ള മനുഷ്യനായിരുന്നു. സാമ്പത്തിക ത്യാഗത്തിൽ എല്ലായ്പ്പോഴും മുൻപന്തിയിൽ നിന്നിരുന്നു. ചന്ത എപ്പോഴും സ്ഥിരമായി ഷറാനുസരിച്ച് വർധനവോടുകൂടി നൽകുമായിരുന്നു. തന്റെ ചെറിയ സഹോദരി സഹോദരന്മാരെ സഹായിക്കുമായിരുന്നു. അവരുടെ തലീമും തർബിയത്തും പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. അയൽവാസികൾ പറയുമായിരുന്നു, അദ്ദേഹം യഥാർത്ഥ രീതിയിൽ അയൽവാസികളോടുള്ള കടമകൾ നിർവഹിക്കുന്ന ആളായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആളുകൾ പറയുന്നു, അദ്ദേഹം തന്റെ കടമ നിർവഹിക്കുന്നതിൽ എപ്പോഴും ജാഗരൂകനായിരുന്നു. ഒരിക്കലും അശ്രദ്ധയോ അലസതയോ കാണിക്കുമായിരുന്നില്ല. സന്തപ്ത കുടുംബത്തിൽ മാതാവിനെ കൂടാതെ 2 സഹോദരികളും 6 സഹോദരന്മാരും ഭാര്യയും 3 നിഷ്കളങ്കരായ കുട്ടികളും ഉണ്ട്. ഒരു കുട്ടി വഖ്ഫിനോ പദ്ധതിയിൽ അംഗമാണ്. അള്ളാഹു മർഹൂമിന്റെ ദർജകൾ ഉയർത്തട്ടെ. കുട്ടികൾക്കും എപ്പോഴും ജമാഅത്തും ഖിലാഫത്തുമായി ബന്ധപ്പെടുന്നവരാക്കി വെക്കുമാറാകട്ടെ. നന്മയിൽ നിലനിർത്തുമാറാകട്ടെ. സ്വയം കാര്യനിർവാഹകനായി തീരട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.